ഓം ശ്രീ സായിറാം. പ്രശാന്തി സന്ദേശം ചോദ്യോത്തരവേളയിലേക്ക് സ്വാഗതം. മത അനുഷ്ഠാനത്തിനായി ശരീരത്തിന് അങ്ങേയറ്റം പ്രയാസകരമായ കഠിനചര്യകളോ പ്രവൃത്തികളോ വേണമെന്ന് നാം മിക്കപ്പോഴും ചിന്തിക്കുന്നു. ആധ്യാത്മിക പുരോഗതിക്കായി കഠിനചര്യകൾ ശീലിക്കണം എന്ന തോന്നലിലാണ് നമ്മളിൽ പലരും. എന്നാൽ അതങ്ങനെയല്ല. ആധ്യാത്മികത അനായാസവും ലളിതവും ആണെന്നും അതിനായി തീവ്രമായ ചര്യകളുടെയോ സാധനകളുടെയോ ആവശ്യം വരുന്നില്ലെന്നും ഈ അധ്യായത്തിലൂടെയും അടുത്ത അധ്യായങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിനായി, നമുക്കെല്ലാവർക്കും പരിചിതമായുള്ള അഹംഭാവം, പ്രതീക്ഷ, ആഗ്രഹങ്ങൾ ഇവയൊക്കെ എടുത്തു നോക്കാം. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ വിശകലനം ചെയ്ത് നമുക്ക് നമ്മുടെ നേരായ ഉണ്മയിലേക്കെത്താം. ആദ്യം നമുക്ക് പ്രതീക്ഷകൾ എടുത്തു നോക്കാം. പ്രതീക്ഷ എന്നത് വ്യാജമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നാം പ്രതീക്ഷിക്കുമ്പോൾ നാം വ്യാജമാവുകയാണ്. അതിന് വ്യാജ പ്രതീക്ഷകൾ സൃഷ്ടിക്കുന്നു എന്നല്ല അർത്ഥമാവുന്നത്. പ്രതീക്ഷ എന്നത് തന്നെ അസത്യമാകുമ്പോൾ നാം എന്തിനുവേണ്ടി പ്രതീക്ഷിക്കുന്നുവോ അതും വ്യാജമാകുന്നു. അതായത്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കൃത്യതയില്ലായ്മ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതാണ് പ്രതീക്ഷ. നാം നമ്മുടെ നേർ പ്രകൃതമായ ഒരു സത്തയായി നമ്മെ തിരിച്ചറിയുമ്പോൾ അവിടെ പ്രതീക്ഷയുടെ ആവശ്യം വരുന്നില്ല. നിങ്ങൾ സത്തയോ ഉണ്മയോ ആണെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ഒരിക്കലും ചിന്തിക്കുകയില്ല. നിങ്ങൾ അത്രമേൽ വർത്തമാനവും ആധികാരികവും ആവുമ്പോൾ ഭാവി പിന്നെ നിങ്ങളുടെ മുൻഗണന ആവില്ല. അങ്ങനെ അത് കേവലം മാഞ്ഞു പോകുന്നു. നാം അവാസ്തവമോ കൃത്രിമമോ സ്വപ്ന സമാനമോ ആവുമ്പോൾ അവിടെ നമ്മുടെ ഭാവി നമുക്ക് പ്രാധാന്യമുള്ളതായി മാറുന്നു. കാരണം നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും ഭാവിയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം നാം ഇവിടെ ഇപ്പോൾ അല്ല, മറ്റെവിടെയോ ആണ്. നാം നമ്മുടെ സ്വപ്നങ്ങളിലാണ്. ഈ സ്വപ്നങ്ങളിലൂടെ യഥാർത്ഥ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ സ്വപ്നം കാണുന്നു. എന്നാൽ നാം വർത്തമാനമായ യാഥാർത്ഥ്യത്തിലാണുള്ളത്. പ്രതീക്ഷകൾ മാത്രമാണ് വ്യാജം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഒരു ഗുരുവിൻ്റെ കടമ. അടുത്തതായി നമുക്ക് അഹംഭാവം എടുത്തു നോക്കാം. വ്യാജമായ ഈ പ്രതീക്ഷകൾ കൂടി ചേർന്നാണ് അഹംഭാവം ഉണ്ടാവുന്നത്. അഹംഭാവം എന്നത് യാഥാർത്ഥ്യമല്ല, നമ്മുടെ വ്യാജമായ സ്വപ്നങ്ങളുടെ എല്ലാം സമാഹാരമാണ് അഹംഭാവം. അഹംഭാവം എന്നത് യാഥാർത്ഥ്യമല്ല, കാരണം അത് വർത്തമാനമായ ഒന്നല്ല. അഹംഭാവം എന്നത് ഭൂതകാലത്തിലോ ഭാവി കാലത്തിലോ ആയിരിക്കും. ഒരിക്കലും അത് വർത്തമാനമായത് ആവില്ല. ഒരിക്കലുമില്ല, അത് സാധ്യമല്ല. നാം കഴിഞ്ഞുപോയ കാലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അഹംഭാവം ഉണ്ടാകുന്നു. ഞാൻ എന്ന ഭാവം അവിടെ വരുന്നു. അതുപോലെ നാം ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പോഴും അഹംഭാവം, ഞാൻ എന്ന ഭാവം വരുന്നു. എന്നാൽ നാം വർത്തമാനമായ ഈ സമയത്ത് നിൽക്കുമ്പോൾ, ഭൂതകാലത്തെപ്പറ്റിയോ ഭാവിയെപ്പറ്റിയോ ചിന്തിക്കാതെ ഇരിക്കുമ്പോൾ എവിടെയാണ് ഞാനെന്ന ഭാവം വരുന്നത്? സ്വപ്നങ്ങളും പ്രതീക്ഷകളും അഹംഭാവവും സാധാരണമായി നമുക്ക് ഉണ്ടാവുന്നതാണെങ്കിലും ആത്മാന്വേഷണത്തിലൂടെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ നാം ശ്രമിക്കണം. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ. അഹംഭാവം എന്നത് വർത്തമാനമായ ഒന്നല്ല. ഈ അഹംഭാവം ഭാവിയിലോ ഭൂതകാലത്തിലോ മാത്രം ഉള്ളതാണ്. അത് വർത്തമാനമായ ഒന്നല്ല. നാം പ്രതീക്ഷകൾ കൈവിടുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്യവും അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ നാം ചിന്തിക്കാം, ലക്ഷ്യബോധമില്ലാതെ എന്തിനിങ്ങനെ മുന്നോട്ട് പോകണം? പ്രതീക്ഷകളില്ലാതെ ജീവിക്കുക അസാധ്യമായതിനാൽ അവ കൈവിട്ടു കളയുക നമുക്ക് പ്രയാസമേറിയ കാര്യമാണ്. പ്രതീക്ഷ എന്നത് ജീവിതവുമായി സമാനാർത്ഥകമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതീക്ഷകളുടെയും അഹംഭാവത്തിൻ്റെയും പ്രഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു മനുഷ്യന് ഒരു പ്രതീക്ഷയുണ്ടാവുമ്പോൾ അവൻ കൂടുതൽ ഊർജസ്വിയായി കാണപ്പെടുന്നു. എന്നാൽ പ്രതീക്ഷയില്ലാത്ത ഒരു മനുഷ്യനാകട്ടെ, തളർന്നതായും എന്തു ചെയ്യണമെന്നോ എവിടേക്ക് പോകണമെന്നോ അറിയാത്തതായും കാണപ്പെടുന്നു. പ്രതീക്ഷയില്ലാത്ത ജീവിതം അർത്ഥശൂന്യമായി നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ നാം അടുത്തൊരു പ്രതീക്ഷ സൃഷ്ടിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? പകരം ഒരു പ്രതീക്ഷ കൂടെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. പ്രതീക്ഷകളില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഒരു പ്രതീക്ഷ നഷ്ടമാകുമ്പോൾ നാം ഉടനെ തന്നെ അടുത്തത് പ്രതീക്ഷിക്കുന്നു. എന്നാൽ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഇരുന്നാൽ ജീവിതം യാഥാർത്ഥ്യമാകുന്നു. പ്രതീക്ഷകൾ ഇല്ലാതെയാകുമ്പോൾ ജീവിതം ആധികാരികമാകുന്നു. ഈ ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കുക. അഹംഭാവം വെടിയുക എന്നത് വളരെ എളുപ്പമാണ്. കാരണം അഹംഭാവം എന്ന പ്രതിഭാസം തന്നെ അയാഥാർത്ഥ്യമാണ്. പ്രതീക്ഷയും അഹംഭാവവും രണ്ടും വ്യാജമാണ്. വ്യാജമായ അഹംഭാവത്തെ കൈവെടിയാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? സ്വപ്നം എന്നത് സ്വപ്നം മാത്രമാണെങ്കിൽ അതിൽ നിന്ന് ഉണരുവാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? അത് യാഥാർത്ഥ്യമാണെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ അത് സ്വപ്നം മാത്രമാണ്, അതിൽ നിന്ന് ഉണരുവാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? സ്വപ്നമൊരിക്കലും നമ്മളെ പിടിച്ചു നിർത്തുന്നില്ല. അതിനാൽ അതിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് കഴിയും. ജാഗ്രതാവസ്ഥയിൽ അതിന് ഒരു ശക്തിയുമില്ല. അതിനാൽ നാം ഉണരുന്നതിന് അതൊരിക്കലും ഒരു തടസ്സമാവുകയില്ല. അതുകൊണ്ടാണ് അതിനെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നത്തിൽ നിന്നും പുറത്തു വരിക എളുപ്പമാണ്. അഹംഭാവം വെടിയുവാൻ കഴിയും, അതിന് പ്രയാസമില്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതും ഇതുതന്നെയാണ്. അഹംഭാവം എന്നതും യാഥാർത്ഥ്യമായ ഒന്നല്ല, അതും ഒരു സ്വപ്നം പോലെയാണ്. അതായത് സ്വപ്നം, പ്രതീക്ഷ, അഹംഭാവം ഇവയെല്ലാം വ്യാജമാണ്. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ കാരണം നാം നമ്മുടെ ജീവിതം സങ്കീർണമാക്കി തീർത്തിരിക്കുന്നു. നാം പദവി, അധികാരം, അഭിമാനം, മതം എന്നിവയിലൂടെ അഹംഭാവത്തിൻ്റെ വഴിയെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ദശലക്ഷം വഴികളുണ്ട്. എന്നാൽ ഈ വഴികളുടെ എല്ലാം ലക്ഷ്യം എന്നത് ഒന്നാണ്: ഞാൻ എന്ന അഹത്തെ കൂടുതൽ കൂടുതലായി തേടുക. അങ്ങനെ അഹംഭാവം എന്നത് നമ്മുടെ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. നമ്മൾ അത് മുഖവിലക്കെടുത്ത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വ്യാജമായത് നമ്മൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവ വിട്ടുകളയാൻ പ്രയാസമാണെന്ന് തോന്നുന്നത്. ഈയൊരു കാരണത്താലാണ് പ്രതീക്ഷകളും സ്വപ്നങ്ങളും അഹംഭാവവും കൈവിടുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നത്. ഒരിക്കലും ഒരു ഉറച്ച രൂപശില്പത്തിനുള്ള നിലവാരം നമ്മുടെ അഹംഭാവത്തിന് കൊടുക്കാതിരിക്കുക. കാരണം അത് അങ്ങനെയല്ല, അത് വ്യാജമാണ്. അതുകൊണ്ട് തന്നെ അത് വിട്ടുകളയാൻ എളുപ്പമാണ്. ഒരു ഉദാഹരണം പറയാം. ഒരാൾ അവൻ്റെ തന്നെ നിഴലിനെ പേടിച്ച് മരണഭയത്തോടെ ഓടുകയാണ്. നമ്മൾ അവനെ നിർത്തിയിട്ട് അവനോട് പറയുന്നു, നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്? ഇത് നിന്റെ തന്നെ നിഴലാണ്. നിന്നെ ആരും തന്നെ പിന്തുടരുന്നില്ല. ഇവിടെ നീ മാത്രമേ ഉള്ളൂ. നീ നിന്റെ തന്നെ നിഴലിനെ കണ്ട് ഭയക്കുന്നതാണ്. നാം ഓടിത്തുടങ്ങുമ്പോൾ നമ്മുടെ നിഴലും കൂടെ ഓടുന്നു. നാം എത്ര വേഗത്തിൽ ഓടുന്നുവോ അത്രയും വേഗത്തിൽ നമ്മുടെ നിഴലും നമ്മെ പിന്തുടരുന്നു. നമ്മുടെ യുക്തിയുള്ള മനസ്സ് അപ്പോൾ പറയുന്നു, നാം അപകടത്തിലാണെന്ന്. നമ്മുടെ യുക്തി നമ്മളോട് പറയുന്നു, നിനക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നീ വേഗം ഓടണം, ഇനിയും വേഗത്തിൽ ഓടണം. എന്നാൽ നമ്മൾ എന്തു തന്നെ ചെയ്താലും നമ്മുടെ നിഴൽ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പകരം നമ്മൾ കൂടുതൽ കൂടുതൽ ഭയന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ സന്ദർഭം സൃഷ്ടിച്ചത് തന്നെ നമ്മളാണ്. ഈ നിഴൽ എങ്ങനെ കളയും? ഈ ചോദ്യം ചോദിക്കുന്നത് ആരാണ്? അതിന് എന്തെങ്കിലും മാർഗമുണ്ടോ? അത് സാധ്യമാകുമോ? ഇതിന് ഉത്തരം എന്തെന്നാൽ, നാം എപ്പോഴാണോ നമ്മുടെ അഹംഭാവത്തെ ശരിക്കും തിരിച്ചറിയുവാൻ തുടങ്ങുന്നത്, അപ്പോൾ അത് അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു. നമ്മുടെ അഹംഭാവത്തെ പറ്റിയുള്ള തിരിച്ചറിവ് തന്നെ ധാരാളമാണ് അത് അപ്രത്യക്ഷമാകാൻ. അതുകൊണ്ട് അതെങ്ങനെ കൈവിട്ടു കളയുമെന്ന ചോദ്യം തന്നെ ഇവിടെ ഉദിക്കുന്നില്ല. നമ്മുടെ ദുരിതങ്ങളെല്ലാം നമ്മുടെ അഹംഭാവത്തിലൂടെ വന്നിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ സുഖങ്ങളും നമ്മുടെ അഹംഭാവത്തിലൂടെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന്, ഒരു ആൾക്കൂട്ടം നമ്മളെ കൈകൊട്ടി പ്രശംസിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു. ആ സമയം നമ്മുടെ അഹംഭാവം എവറസ്റ്റ് പർവ്വതം കണക്കെ ഉയരുന്നു. നമ്മളത് ആസ്വദിക്കുന്നു. ആളുകൾ നമ്മളെ പഴിക്കുമ്പോൾ നമുക്ക് മനോവേദന അനുഭവപ്പെടുന്നു. നമുക്ക് മുറിവേറ്റതായി തോന്നുകയും വിഷാദത്തിൻ്റെ താഴ്വാരത്തിലേക്ക് നമ്മൾ വീണുപോവുകയും ചെയ്യുന്നു. അങ്ങനെ അഹംഭാവത്തിലൂടെ നമ്മൾ സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് കാരണം വേദനയുണ്ടായതിനാൽ നമുക്ക് അതിനെ വിട്ടുകളയാൻ തോന്നുന്നു. എന്നാൽ അത് കാരണം സന്തോഷമുണ്ടായതിനാൽ അത് വിട്ടുകളയാൻ സാധിക്കുന്നുമില്ല. അങ്ങനെ സംതൃപ്തിക്കായുള്ള പുതിയൊരു അന്വേഷണത്തിൽ നമ്മൾ പെട്ടുപോകുന്നു. അഹംഭാവത്തെ കൈവെടിയുവാൻ നമ്മുടെ ഗുരു നമ്മെ സഹായിക്കുന്നു. അതു കാരണമുണ്ടാകുന്ന വേദനകളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അഹംഭാവം കാരണം ഉണ്ടാകുന്ന സന്തോഷങ്ങൾ കൈവെടിയാൻ നമ്മൾ തയ്യാറാണോ? അങ്ങനെ നമ്മൾ തയ്യാറാണെങ്കിൽ അത് വളരെ എളുപ്പമായ കാര്യമാകുന്നു. അത് നിഴൽ വിട്ടുകളയുന്നത് പോലെ തന്നെ എളുപ്പമാകുന്നു. അവിടെ പ്രശ്നമെന്തെന്നാൽ പകുതി മാത്രമായി അത് കളയാൻ കഴിയില്ല. സങ്കടങ്ങളെ മാത്രം കൈവെടിയുവാനായി കഴിയില്ല. അങ്ങനെ നമ്മുടെ സന്തോഷങ്ങളും ദുരിതങ്ങളും എല്ലാം അഹംഭാവം എന്ന ഈ പ്രതിഭാസത്തെ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സന്തോഷങ്ങൾ സംരക്ഷിക്കുവാനും ദുരിതങ്ങൾ വിട്ടുകളയുവാനും നമുക്ക് തോന്നും. എന്നാൽ അത് സാധ്യമല്ലാത്തതിനാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നു. ഈ ഒരു തിരിച്ചറിവുണ്ടാവുന്നതിലൂടെ നമ്മൾ ആധ്യാത്മികമായി വളരുന്നു. അതുപോലെ തന്നെ പറുദീസയിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് എത്തിച്ചേരും എന്ന പ്രതീക്ഷ പോലും ഈ അഹംഭാവത്തിന് വളമാകുന്നു. ബോധദീപ്തനാകുക എന്ന പ്രതീക്ഷ പോലും അഹംഭാവത്തിന് വളമായിത്തീരുന്നു. എന്തുതരം പ്രതീക്ഷകളും അഹംഭാവം വർദ്ധിപ്പിക്കുകയുള്ളൂ. വാസ്തവത്തിൽ ആരാണ് ബോധദീപ്തനാകാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ആര് ശ്രമിക്കുന്നുവോ അവരാണ് പ്രശ്നം. സത്യം എന്താണെന്ന് വെച്ചാൽ ആരും തന്നെ ബോധദീപ്തനാവുന്നില്ല. ബോധോദയം സംഭവിക്കും, എന്നാൽ ആരും തന്നെ അങ്ങനെ ആവുന്നില്ല. മനസ്സെപ്പോഴാണോ ശൂന്യമാവുന്നത്, അവിടെ ബോധോദയം സംഭവിക്കുന്നു. ബോധോദയത്തിലെത്താൻ ആരും തന്നെ ഇല്ലാത്തപ്പോൾ അവിടെ ബോധോദയമുണ്ടാവും. ഗൗതമ ബുദ്ധൻ പരിജ്ഞാനനായില്ല. അവിടുന്ന് അവിടെ ഇല്ലാതിരുന്നപ്പോൾ, അവിടുന്ന് ശൂന്യമായിരുന്നപ്പോഴാണ് അവിടെ ബോധോദയമുണ്ടായത്. പെട്ടെന്നൊരു ദിവസം ഗൗതമ ബുദ്ധന് അദ്ദേഹം ബുദ്ധിഹീനമായ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് തോന്നി. ഞാൻ ആണ് പ്രശ്നം, ഞാൻ എന്ന അഹംഭാവമാണ് പ്രശ്നം എന്ന് എപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞുവോ അപ്പോൾ ബോധോദയമുണ്ടായി. അങ്ങനെ നാം എന്ത് ചെയ്താലും അത് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അവിടെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നതല്ല ചോദ്യം. ഞാൻ ചെയ്യുന്നു എന്ന ഭാവം എൻ്റെ അഹംഭാവത്തെ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഭൗതികാതീത സിദ്ധാന്തങ്ങളിലേക്കും തത്വങ്ങളിലേക്കും കടക്കുന്നതിനു പകരം നമ്മുടെ ആധ്യാത്മിക ഉന്നതിയെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, അഹംഭാവം എന്നിവയെപ്പറ്റി നമുക്ക് കൂടുതൽ ചിന്തിക്കാം. ഓം ശ്രീ സായിറാം.